ആണ് ഞാൻ പറഞ്ഞില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ടിയെന്ന് ജോർദാന് കിഴക്ക് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കിയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാനിന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ട് ഒന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർത്ത് സരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിനെ അവിടെയുള്ള ഒരു വിധവയ്ക്കോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സരാഫത്തിന് പോയി. അവൻ പട്ടണവാതിക്കലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാനൊരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടി നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, ദൈവമായ ഹോയാണ്, കലത്തിൽ ഒരു പിഴിമാവും തുരുത്തിയിൽ അല്പെണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഞാൻ ഇതാ രണ്ടു വിറക് പെറുക്കുന്നു. ഇതുകൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഏലിയ അവളോട്, ഭയപ്പെടേണ്ട എന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവും തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും മകനും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാളെ യഹോവത്തിൽ കഴിഞ്ഞു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല. അന്നേരം വീട്ടുടമക്കാരുത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൻ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങി തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുകളിൽ കൊണ്ടുചെന്നു അവന്റെ കട്ടിലിന്മേൽ കിടത്തി. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കമന്ന് കിടന്നു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാവൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുവച്ചിരുന്നു. അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാമിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. ഏറെ നാൾ കഴിഞ്ഞിട്ടും മൂന്നാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് ആഹാബിനെ നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിലെ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിനെ തന്നെ താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമരിയയിൽ കഠിനമായിരുന്നു. ആകിയാൽ ആഹാബ് തന്റെ ഗൃഹവിചാരകനായ ഉപദ്യാവെ അളയിച്ചു വരുത്തി. ഉപദ്യാവോ യഹോയെങ്കിൽ മഹാഭക്തനായിരുന്നു. ഇസബേൽ യഹോയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഉപദ്യാവ് നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടിരുന്നു. ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ചു. അപ്പവും വെള്ളവും കൊടുത്തു രക്ഷിച്ചു. ആഹാബ് ഉപദ്യാവോട്, നീ നാട്ടിലുള്ള എല്ലാ നീരുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക, പക്ഷേ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർക്കഴുതുകളെയും എങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടും എന്ന് പറഞ്ഞു. അവർ ദേശത്തുകൂടി സഞ്ചരിക്കേണ്ടതിനെ അതിനെ തമ്മിൽ പകുത്തു. ആഹാബ് തനിച്ച് ഒരു വഴിക്ക് പോയി, ഉപദ്യാവും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി. ഉപദ്യാവ് വഴിയിൽ ഇരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റ് വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു. എന്റെ യജമാനായ ഏലിയാവോ എന്ന് ചോദിച്ചു. അവൻ അവനോട്, അതെ ഞാൻ തന്നെ, നീ ചെന്ന ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനോട് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, അടിയനെ കൊല്ലേണ്ടതിന് ആഹാബിന്റെ കയ്യിൽ ഏൽപ്പിപ്പാൻ അടിയൻ എന്ത് പാപം ചെയ്തു? നിന്റെ ദൈവമായ യഹോവയാണ് നിന്നെ അന്വേഷിപ്പാൻ എന്റെ യജമാനൻ ആളെ അയക്കാത്ത ജാതിയും രാജ്യവും ഇല്ല, നീ അവിടെയില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് നിന്നെ കണ്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു. ഇങ്ങനെ ഇരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയ അവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്കാന്ന് കൽപ്പിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ തിരിഞ്ഞു പോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും. ഞാൻ ആഹാബിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. അടിയനോ ബാല്യം മുതലേ യഹോവ ഭക്തനാകുന്നു. ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ചു. അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാൻ അറിഞ്ഞിട്ടില്ലയോ? അങ്ങനെ ഇരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയ അവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവോ? അവൻ എന്നെ കൊല്ലുമല്ലോ. അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, ഞാൻ ഇന്ന് അവന് എന്നെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപദ്യാവ് അർഹാബിനെ ചെന്ന് കണ്ട് വസ്തുത അറിയിച്ചു. ആഹാബ് ഏലിയാവെ കാണുവാൻ ചെന്നു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങളെ ഹോയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ചയെല്ലാ ഇസ്രായേലിലും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസ്രായേലിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിക്കൊടുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളെയും അടുക്കൽ ആളയച്ചു. കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടി വരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തിയെന്ന് സർവജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ഡം ഖണ്ഡമായി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവീൻ, നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി. ബാലേ ഉത്തരമരളയണമേ എന്ന് രാവിലെ തുടങ്ങി വെച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു, ഉറക്കെ വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കാവുന്നു, എങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു. അവർ ഉറക്കെ വിളിച്ച് പതിവുപോലെ രക്തമുഴുക്കുവോളവുമാൾ കൊണ്ടും കുന്തം കൊണ്ടും താന്താങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ചെറിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിപ്പെടുത്തി വെളിച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയുണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവജനത്തോടും പറഞ്ഞു. സർവജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ പീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യയ്ക്ക് തവണ 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയാ ഇത്തിരപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ കണ്ടം കണ്ടമായി വിറകിന്മേൽ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീനെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം അങ്ങനെ ചെയ്യുവി എന്നവൻ പറഞ്ഞു. അവർ 2 പ്രാവശ്യവും ചെയ്തു. അതിന്റെ ശേഷം 3 പ്രാവശ്യം അങ്ങനെ ചെയ്യുവീനെന്ന് പറഞ്ഞു. അവർ 3 പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന് ചുറ്റുമൊഴുകി അവൻ തൊട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തിയെന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്ന് ഞാൻ എന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങിയ ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കമന്നു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയാവ് അവരോട് ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ച് ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്നു അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക, വലിയ മഴയും മുഴക്കവും ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവ് കർമ്മപർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7 പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടിയിറങ്ങി പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻ മഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ നരമുറുക്കുകയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടുവന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടെഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെടെയുള്ള ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു. ഒരു ചുരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. അപ്പോൾ, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചുരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനനിൽ മേൽ ചുട്ടവരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2 പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹേരെബോളം നടന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാവാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ പല ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ടുവന്ന് കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ്. യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവത് കേട്ടിട്ട് തന്റെ പുരുഷൻ തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്തിൽ നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിനെ അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാതിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, മാരെ വാഴ്ന്നു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അവനോട് അരുളി ചെയ്തതെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിൽ നിന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിൻസിയുടെ മകനായ യെഹൂവിനെ ഇസ്രായേലിൽ നിന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ നഹോരയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലിശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ഹസായേലിന് വാളിന് തെറ്റിപ്പോകുന്നവനെ യെഹൂ കൊല്ലും, യെഹൂവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 പേർ കാളപൂട്ടി കുഴിവെച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോട് ഞാൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചിന്തിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ടു ചെന്ന് ഒരേർ കാളയെ പിടിച്ചെടുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്നു. അവന് ശുശ്രൂഷകനായി തീർന്നു. ആരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെ ഒക്കെയും ഒന്നിച്ചു കൂട്ടി. അവനോട് 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടവൻ സമേരിയിലെ നിരോധിച്ചു, അതിന്മേൽ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ അഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ചവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നു എന്നറിയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, എന്റെ യജമാനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്നു. ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കി കാണിയും. എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ചു ചോദിച്ചു, എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു. എല്ലാ മൂപ്പന്മാരും സകല ജനവും അവനോട്, നീ കേൾക്കരുത്, സമ്മതിക്കുകയുമരുത് എന്ന് പറഞ്ഞു. ആകയാൽ അവൻ ബെൻഹദദിന്റെ ദൂതന്മാരോട്, നിങ്ങൾ എന്റെ യജമാനായ രാജാവിനോട് നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം, എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു. ബെൻഹദദ് അവന്റെ അടുക്കൽ അളിച്ചു, എന്നോടുകൂടെയുള്ള എല്ലാ പഴജനത്തിനും ഒക്കെ ഓരോ പിടിവാരുവാൻ ശമരിയയിൽ പൊടി മതിയായെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് അരക്കി കെട്ടുവീൻ, അഴിച്ചു കളയുന്നവനെ പോലെ പമ്പ് പറയരുത് എന്ന് അവനോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ അഹാബിന്റെ അടുക്കൽ വന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ മഹാസംഘത്തെ ഒക്കെ നീ കണ്ടുവോ? ഞാൻ ഇന്ന് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ എന്ന് നീ അറിയുമെന്ന് പറഞ്ഞു. ആരൊക്കെ കൊണ്ടെന്ന് അഹാബ് ചോദിച്ചതിന് അവൻ, ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ട് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർ പട തുടങ്ങണം എന്ന് ചോദിച്ചതിന് നീ തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ എന്നെ നോക്കി, 32 പേരായിരുന്നു. അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പടജനത്തെയൊക്കെയും ഇനി 7000 പേരെന്ന് കണ്ടു. അവൻ അവർ ഉച്ച സമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബെൻഹദദ് തനിക്ക് തൂണായിരുന്ന 32 രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ചുമത്തനായിരുന്നു. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു. ബെൻഹദദ് ആളയച്ചു, അന്വേഷിച്ചാറെ ശമരിയയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അപ്പോൾ അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ, അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോകുന്ന സൈന്യവുമായിരുന്നു. അവർ ഓരോരുത്തരും താന്താന്റെ നേരെ വരുന്നവനെ കൊന്നു. ആരാമിയർ ഓടിപ്പോയി. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. ആരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരച്ചവരോട് ചാടിപ്പോയി. പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു ആരാമിയരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. അതിന്റെ ശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് ചെന്നവനോട്, ധൈര്യപ്പെട്ടു ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക, ഇനി എത്തയാണ്ടിൽ ആരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. ആരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുവാൻ നാം അവരെ തോൽപ്പിക്കും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായിപ്പോയ സൈന്യത്തിന് സമമായ ഒരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യും, നാം അവരെ തോൽപ്പിക്കും എന്ന് നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ടങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ആണ്ടിൽ ബെൻഹദദ് ആരാമേരെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രായേലിനെയും എണ്ണി നോക്കി. അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിന്റെ നാട്ടിൻകുട്ടികളുടെ രണ്ട് ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ വളയമിറങ്ങി ആരാമ്യ ദേശത്ത് നിറഞ്ഞു നിന്നു. ഒരു ദൈവപുരുഷനടുത്ത് വന്ന് ഇസ്രായേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് ആരാമ്യർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയമിറങ്ങിയിരുന്നു. 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ ആരാമിൽ 100,000 കാലാളുകളെ 1 ദിവസം തന്നെ വന്നു. ശേഷിച്ചവർ ആഫിക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണം അത് വീണു. ബെൻഹദദ് മോളി പട്ടണത്തിനകത്ത് കടന്നൊരുള്ളറിയിൽ വിളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഇസ്രായേൽ ഗൃഹത്തിലെ രാജാക്കന്മാർ ദൈവമുള്ള രാജാക്കന്മാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അരക്കിരട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷേ അവൻ നിന്നെ ജീവനോടെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരക്കിരട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബെൻഹദദ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ ജീവനോടെ ഇരിക്കുന്നുവോ? അവൻ എന്റെ സഹോദരൻ തന്നെ എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത് ശുഭലക്ഷണമെന്ന് ധരിച്ച് ബന്ധപ്പെട്ട് അവന്റെ വാക്ക് പിടിച്ചു. അതേ, നിന്റെ സഹോദരൻ ബെൻഹദദ് എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ബെൻഹദദ് അവന്റെ അടുക്കൽ പുറത്തേക്ക് വന്നു. അവനെ രഥത്തിൽ കയറ്റി അവനോട്, എന്റെ അപ്പൻ എന്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ തിരിമടക്കി തരാം. എന്റെ അപ്പൻ സമരിയിൽ ഉണ്ടാക്കിയതുപോലെ നീ ദമസ്കിൽ നിനക്ക് തെരുവീതികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അഹാബ്, ഈ ഉടമ്പടി മേൽ ഞാൻ നിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനോട് ഉടമ്പടി ചെയ്ത് അവനെ വിട്ടയച്ചു. എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ യഹോവയുടെ കൽപ്പന പ്രകാരം താൻ ചങ്ങാതിയോട് എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവനെ അടിപ്പാൻ മനസ്സായില്ല. അവനോട്, നീ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ കൊണ്ട് നീ എന്നെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ടു കൊന്നു കളഞ്ഞു. പിന്നെ അവൻ മറ്റൊരുത്തനെ കണ്ടു, എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവനെ അടിച്ച് മുറിവേൽപ്പിച്ചു. പ്രവാചകരിക്കുന്ന വഴിയിൽ രാജാവിനെ കാത്തിരുന്നു. അവൻ തലപ്പാവും കണ്ണുവരെ താഴ്ത്തിക്കെട്ടിയ വേഷം മാറി നിന്നു. രാജാവ് കടന്നു പോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത് അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു. ഇപ്പോൾ ഇതാ ഒരുത്തൻ തിരിഞ്ഞ് എന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു. ഇവനെ സൂക്ഷിക്കണം, ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവന്റെ ജീവന് പകരമിരിക്കും, അല്ലെങ്കിൽ നീ ഒരു കാലം വെള്ളി തൂക്കിത്തറേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ അടിയൻ അങ്ങ് നീങ്ങും ബന്ധപ്പാടായിരിക്കുമ്പോൾ അവനെ കാണാതെ പോയി. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, നിന്റെ വിധി ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞു. തക്ഷണം അവൻ കണ്ണിന്മേൽ നിന്ന് തലപ്പാവ് നീക്കിയപ്പോൾ അവനൊരു പ്രവാചകൻ ഇസ്രായേൽ രാജാവ് അറിഞ്ഞു. അവനവനോട്, യഹോവയ പ്രകാരം അരുളി ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചു കളഞ്ഞതുകൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ രാജാവ് വ്യസനവും നീരവസ്ത്രമുള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ട് ശമരിയിലെത്തി. ദൈവമേ, സുജനയ്ക്ക് യോഗ്യമാകുന്നു, ബാറക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ കൃതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലൂ ശാന. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, ഒരു ബുധനാഴ്ചയുടെ ഈ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവദിനം കാൾപ്പാൻ നമ്മൾ അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അനുഗ്രഹീതമായ ഈ ദിനം നമ്മളെ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ കൂട്ടി വരുത്തി ഒരേ മനസ്സോടുകൂടി ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയ നന്മകളെ നല്ല സ്മരണയോടുകൂടി അനുസ്മരിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ആയുസ്സിനെയും ആരോഗ്യവും ഓർത്ത് നമുക്ക് ആമുഖമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ വന്യപിതാക്കന്മാരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്യ മാമനച്ചൻ, ശ്രീ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്, ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്യ സി സി കുര്യാക്കോസച്ചനാണ്. അച്ഛനെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്താം. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പ്രിയ അച്ഛനെ അനുഗ്രഹീതമായ ഈ ധ്യാനത്തിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ധന്യമായി തീരുവാനും വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും സഭാജീവിതത്തിനും ഒക്കെ രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവസാന്നിധ്യം നമ്മളെ സ്പർശിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 219 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 219 ഗീതം ദൈവമാ സമർപ്പിക്കാം. എന്നുള്ളമേ സ്തുതിക്ക് നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്ന് ആരംഭിക്കുന്ന ഗീതം. പലപ്പോഴും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയ നന്മകളെ നന്ദിപൂർവ്വം സ്മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ലക്ഷ്യവും. ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും അത് മതിയാവുകയില്ല. എങ്കിലും നമ്മൾ കുറവുള്ളവരാണെങ്കിലും ബലഹീനരാണെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ദൈവം ചെയ്യും ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത്, വലിയ നന്ദിയെ ഓർത്ത് ഹൃദയപൂർവ്വം നമുക്ക് അവരെ മഹത്വപ്പെടുത്താൻ സ്തുതിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 219 ഗീതം. എന്നുള്ളമേ സ്തുതിക്കനി പാരാനെ തന്നന്മകൾക്കായി സ്തുതിക്കാം. നന്ദിയോടെ പാടി സ്തുതിക്കാം. നന്ദിയോടെ പാടി സ്തുതിക്കാം. പിന്നെ
ോ
പിതാവിനും പുത്രനും പരിശുദ്ധരുമായി സ്തുതി. എന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദ്യം പിതാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് ചെയ്യണമേ നിനക്ക് സ്തുതി. വികസനമായ ഞങ്ങളുടെ പിതാവേ
രാജ്യം പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പന്തരേനുമേ ഇടകടക്കാരൻപോലെ
ശ്രമിക്കണം. കൃപ നിറഞ്ഞവരിയമ്മയെ നിനക്ക്
സമാധാനം.
ഭാരക്കുമോർ കുറ്റമില്ലാത്ത അധിപതിയും മനുഷ്യരെ സ്നേഹിക്കുന്നവരുമായ രക്ഷകനോട് കഷ്ടാനുഭവത്താലെയും വെടിപ്പുള്ള നോമ്പാലയെന്ന് പ്രാർത്ഥിക്കണം. നോമ്പാലി നമസ്കാരത്താലെയും തന്നോട് അപേക്ഷിക്കുന്ന നിരുവായക്കാരോട് നിരപ്പായ പ്രകാരം നമ്മോട് നിരപ്പാക്കപ്പെടുവാൻ ന്യായമാകുന്നു. അനുതാപത്തിന്റെ പൂർണ്ണമായ അപേക്ഷയിൽ പഠിക്കാത്തവനും അനുഗമിക്കുന്നവർക്ക് സഹായമായിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ട കർത്താവെ, നീ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തിന്മയിൽ നിന്നൊഴിഞ്ഞ് വെടിപ്പുള്ള ഹൃദയത്തിന്റെ പൂർണ്ണതയോടെ നോമ്പ് നോക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തിൽ എല്ലാ സമയവും രഹസ്യമായും പരസ്യമായും ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ ശുദ്ധുള്ള ആലയമായി ചമയപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നോമ്പ് നിന്റെ അനുകൂലത്തിനും ഞങ്ങളുടെ പ്രാർത്ഥന അനുസരണത്തിനുമായിരിക്കണമേ. നിന്റെ മനോഗുണത്താൽ ഞങ്ങളോട് നിരപ്പായി കൃപയാലെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തമ്മിൽ സ്നേഹിക്കുന്നവന് തന്റെ കൽപ്പനയുടെ പൂർത്തിയാകുന്നു. എന്നാൽ ഭക്ഷണത്തിൽ നിന്ന് പോസിക്കുന്നവനും വൈരാഗ്യവും പൈശൂന്യവും നിറഞ്ഞിരിക്കുന്നവനുമുണ്ട്. മദ്യമാർത്തിനൊഴുകി രഹസ്യത്തിൽ തന്റെ സഹോദരനെ കൊല്ലുകയും ചെയ്യുന്നവനുമുണ്ട്. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ജടധരിച്ച് ശുദ്ധമുള്ള നോമ്പ് തോറ്റുമെന്ന് അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങൾ നോമ്പ് തോറ്റ അനുഗ്രഹങ്ങളെ യാചിപ്പാനും അനുഭവിപ്പാനും പാപമോചനം പ്രാപിപ്പാനും ഞങ്ങൾ എന്നെ യോഗ്യന്മാരാക്കണമേ. സകല തിന്മകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപേക്ഷിച്ച് മുഖപ്രസാദത്താലും നാം പറയണം. കർത്താവേ, കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ ലോകത്തിൽ നിന്നും നിത്യ വഴിക്ക് തണ്ണീർ കൂടിയെ സമ്പാദിക്കുകയും ഭയങ്കര ദിവസത്തിൽ മഹത്തുള്ള വസ്ത്രങ്ങളെ സമ്പാദിക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗ്യം. മേശക്കരിക്കുന്നവരെ കാണാൻ മണവാളൻ മഹത്വത്താൽ വരുമ്പോൾ ഇവൻ പ്രവേശിച്ച് വിരുന്നിൽ സന്തോഷത്തോടിരുന്ന് സ്തുതിപാടും. കർത്താവ് തന്റെ സുവിശേഷത്തിൽ വലതുഭാഗത്തുള്ളവരോടാറിൽ ചെയ്തു, ഞാൻ വിശന്നിരുന്നു നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിച്ചിരുന്നു എനിക്ക് നിങ്ങൾ കുടിപ്പാൻ തന്നു, കലങ്കടത്തിൽ എന്നെ നിങ്ങൾ വന്ന് കണ്ടു, എന്നെ നിങ്ങൾ സ്നേഹിച്ചു, ലോകത്തെ നിങ്ങൾ ദോഷിച്ചു, ഇതിനാൽ നിങ്ങൾ വന്ന് മോക്ഷവും നിത്യജീവനും അനുഭവിപ്പിൻ. പാപികളോട് കരുണ ചെയ്യുന്നവരായ കർത്താവെ, നിന്നെ അനുസ്മരിക്കുന്ന ദിവസത്തിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കഴിഞ്ഞു പോകുന്ന സർവ്വ ദുർഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് പൂർണ്ണതയോട് നോമ്പ് നിൽക്കുന്നവർക്ക് ഭാഗ്യം. അവർക്ക് ഏതന്റെ പറദീസായിൽ മടമറയും മോക്ഷവും കാക്കപ്പെട്ടിരിക്കുന്നു. ഏലിയ 40 ദിവസം നോമ്പ് നോറ്റു, അഗ്നി തേറിൽ സ്വർഗത്തിലേക്ക് അരയറിയതുപോലെ നോമ്പ് നോക്കുന്നവൻ സദാനേരത്തും സ്വർഗത്തിലാകുന്നു. മേലുള്ളവരുടെയോടിനും താഴെ ശരണവുമായ അർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അതിഗ്രഹം ചെയ്യണമേ. ആമീൻ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ജീവിതത്തിൻ്റെതായ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അനുഗ്രഹീതമായി നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി കടന്നു വരികയാണ്. ആരാധിപ്പം ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മെ കൂടുതൽ ഈ ആത്മീയ ബോധങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിവേശിപ്പിക്കുവാനും അതിൽ കൂടി ഉയരങ്ങളിലെ നന്മ പ്രാപ്യമാക്കുവാനും ഇടയാക്കി തീർക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ള ദിനങ്ങളെക്കാൾ ഉപരിയായി പരിശുദ്ധ നോമ്പിന്റെ ദിനങ്ങൾ കൂടുതൽ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുവാനും ചിന്തകളെ നിർമ്മലീകരിക്കുവാനും അതുപോലെ ജീവിതത്തിന്റെ നന്മയുടെ പുതിയ തലങ്ങളെ കണ്ടെത്തി വിശുദ്ധിയിൽ ചുവടുവെപ്പാനൊക്കെയുള്ള നിമിഷങ്ങളായി സഭ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ പരിശുദ്ധമായ നോമ്പിന്റെ തലത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഒക്കെ വീഴ്ചകളും ഒക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. എങ്കിലും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ താഴ്മയോടുകൂടി ശിരസുകളെ നമിച്ച് പാപമോചനത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ദീർഘക്ഷമയുള്ളവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ കരുതുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ ദിനങ്ങളിൽ പ്രത്യേകമായി നമുക്ക് ഓർക്കാനുള്ളത് ഈ വരുന്ന ഞായറാഴ്ച ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചോളം ഒരു പുതിയ ജീവന്റെ തുടിപ്പിന്റെ പ്രാരംഭം ലോകത്തിൽ അവലിയ സംഭവത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ്. പതിനെപ്പ് ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. മാർച്ച് തിങ്കളാഴ്ച, അതായത് 25-ാം തീയതി ഞായറാഴ്ചയല്ല, തിങ്കളാഴ്ച. തീർച്ചയായിട്ടും എല്ലാ സഭകളും ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ദിനമാണ് വചനപ്പ് ദിനം എന്നുള്ള കാര്യം നമുക്കറിയാം. സമയമടുത്തപ്പോൾ ഈ ഭൂമിയിലേക്ക് രക്ഷകൻ ജാതം ചെയ്യണം എന്നുള്ളതിന്റെ വലിയ തീരുമാനത്തിന്റെ അതിന്റെ പ്രാരംഭഘട്ടമാണ് ദൈവമാതാവായ കന്യക മറിയാവിന് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം ലഭിച്ച ആ വചനത്തിന്റെ വലിയ സന്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെയും ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ ഒരു തുടക്കമാണ് കന്യക മറിയാവിന്റെ ശ്രവണ പടലങ്ങളിൽ ഗബ്രിയ ദൂതൻ അയച്ച ആ വലിയ ദൂത് എന്ന് പറയുന്നത്. ഒരുപക്ഷെ മാനവജാതിക്ക് മുഴുവൻ അടഞ്ഞു കിടക്കപ്പെട്ട പറദീസ തുറന്ന് മാനവജാതിക്ക് ഒരു ലക്ഷ്യമുണ്ടെന്നുള്ള ഒരു ബോധ്യം സമസ്ത മാനവജാതിയിൽ തിരിച്ചറിഞ്ഞത് അതിന്റെ ഒരു പ്രാരംഭം എന്ന് പറയുന്നത് ഈ വചനിപ്പ് പെരുന്നാളിലാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം വചനിപ്പ് പെരുന്നാൾ നടക്കുമ്പോൾ അത് ദുഃഖവെള്ളിയാഴ്ച ആണെങ്കിൽ പോലും വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റ് ശുശ്രൂഷകൾ നടത്താവൂവെന്ന് സഭ നമ്മളെ നിഷ്കർഷിക്കുന്നത് ഈ ഒരു ശുശ്രൂഷയുടെ പ്രാധാന്യം അതിന്റെ അത്ര കണ്ട് സഭാവിശ്വാസികളിൽ അത് ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ വചനിപ്പ് പെരുന്നാൾ ആഘോഷപൂർവ്വം അനുസ്മരിക്കുകയും അത് ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിച്ച് ആ കർത്താവിന്റെ ജനനത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമായി തീരുവാൻ ഈ പരിശുദ്ധ സഭ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സഭയിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസികളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹം. ആ ദൈവിക വചന ദൈവത്തിന്റെ ആ വചനത്തിന്റെ ആ വലിയ അനുസ്മരണത്തിന്റെ ഭാഗം വിശുദ്ധ കുർബാനയിൽ കൂടി നമ്മളും ആയിത്തീരുമ്പോൾ ആ ദൈവികമായ രൂപാന്തരം നമ്മളിൽ സാധ്യമാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വലിയ അനുഗ്രഹീതമായ പെരുന്നാളിന് നമ്മളെ തന്നെ ഒരുക്കാം ഈ നോമ്പിന്റെ ദിനങ്ങളില്. പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട സിസി കുര്യാക്കോസച്ചന. വാസ്തവത്തിൽ ഇന്ന് രാവിലെ അച്ഛനോട് ഞാൻ ഈ ശുശ്രൂഷയില് അച്ഛന് തിരുവചനം വചനപ്രഘോഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടത്. കാരണം എനിക്കറിയാം ഇന്ന് രാവിലെ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ സംവദിക്കാൻ താല്പര്യമുള്ള ആളാണ് അച്ഛൻ. അച്ഛന് നിരണം ഭദ്രാസനത്തിലെ വൈദികനാണ്. വൈദിക സെമിനാറിൽ എന്റെ ജസ്റ്റ് സീനിയറായിട്ട് ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഞാനും ഐസക്കച്ചനും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഒരേ സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിച്ച ഒരു ഈ വൈദികനാണ്. അതുപോലെ തന്നെ നരടം ഭദ്രാസനത്തിലെ അനുഗ്രഹീതമായ ഗോസ്പൽ ടീം എന്നറിയപ്പെടുന്ന സ്നേഹ സന്ദേശം, അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ട് അച്ഛന് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ രീതിയിൽ പാട്ട് പാടുവാനും അതുപോലെ തന്നെ വചനപ്രഘോഷം നടത്താനുള്ള കൃപ ദൈവം അച്ഛന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഒരു പക്ഷേ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞതുകൊണ്ട് അധികം പ്രിപ്പറേഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അച്ഛന്റെ അത്തരങ്ങളിൽ നിന്ന് നല്ല വചനം കേൾപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ന്യൂയോർക്ക് ഭദ്രാസനത്തിലെ പാക്ലാൻഡ് പള്ളികളിൽ ഈ വർഷത്തെ കഷ്ടാനുഭവിച്ച ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം പ്രത്യേകം ക്ഷണം സ്വീകരിച്ചാണ് പ്രിയപ്പെട്ട അച്ഛന് അമേരിക്കയിലെത്തിയത്. ഏതാണ്ട് 2-3 മാസം അച്ഛന് ഈ അമേരിക്കയിൽ തന്നെ ഉണ്ടാകും. വിവിധ പള്ളികളിലൊക്കെ ക്ഷണമനുസരിച്ച് അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഇതോടെ ചേർന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനെ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തോടൊപ്പം ഇപ്പം സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവഭാവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിൽ നിന്ന് കേൾക്കാം. സുവിശേഷ ഗീതങ്ങളിലെ ഗീതങ്ങളിലെ 251 ഗീതം, രക്ഷിതാവിനെ കാണുക ഭാവി എന്ന് ആരംഭിക്കുന്ന ഈ ഗീതം ദൈവഭാവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
രക്ഷിതാവിനെ കാണുക ഭാവി, രക്ഷിതാവിനെ കാണുക ഭാവി,
ദൈവത്തിന്റെ വൈദികനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹിക്കുന്ന വൈദിക സഹോദരങ്ങളെ, കർത്താൽപ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ക്രിസ്തുയേശുവിന്റെ ധന്യതിരുനാമത്തിൽ സ്നേഹ വന്ദനം. ഇപ്രകാരം ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് പങ്കുചേരുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ അതിയായി സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ പരിപാലിക്കണമേ. അവിടുത്തെ ചെറുകിൻ കീഴിൽ പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. കള്ളന്റെ രീതിയിൽ ചുറ്റുപാടും പരതി നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളുടെയും അസത്യം ഗ്രഹിക്കാതിരിക്കത്തക്ക വണ്ണം എന്റെ ചെവികളുടെയും കാവൽക്കാരനായിരിക്കണമേ. അപവാദവും കുറ്റപ്പെടുത്തലും വിമർശനങ്ങളും അലസഭാഷണങ്ങളും പുറപ്പെടാതിരിക്കത്തക്ക വണ്ണം എന്റെ അധരങ്ങളുടെ കാവൽക്കാരനായിരിക്കണമേ. മിന്മയിലേക്ക് ചായാതെയും അധർമ്മം പ്രവർത്തിക്കാതെയും ഇരിക്കത്തക്ക വിധം എന്റെ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരിക്കണമേ. കർത്താവേ, എന്ത് ചെയ്യണമെന്നതും എങ്ങനെ അതിനായി ഒരുങ്ങണമെന്നതും സംബന്ധിച്ച് ഞങ്ങൾക്കേവർക്കും അറിവ് പകരണമേ. ഞങ്ങൾ എന്നാളും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്ത്രീയും സ്തോത്രവും കരയിപ്പുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുവാൻ തക്കവണ്ണം ഞാനായിരിക്കുന്നത്. ഒരേ കാലഘട്ടത്തിൽ പഠിച്ച വൈദികരെ അവരുടെ സ്നേഹ സന്തോഷങ്ങളിൽ പങ്കുചേരുവാൻ ദൈവം അനുവദിക്കുന്നതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 72 സങ്കീർത്തനം അതിന്റെ 6 വാക്യമാണ്. സങ്കീർത്തനങ്ങൾ നാം പലപ്പോഴും ഏറെയായി അതിനെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. സങ്കീർത്തനം വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഏത് സമയത്തും ഒരുപാട് വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിന്റെ ചിന്തകളും അതിന്റെ ദൈവശാസ്ത്രവുമെല്ലാം. സങ്കീർത്തനങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ എഴുതിയ അനേകർ എഴുതിയ യഹൂദന്മാരുടെ ഹൃദയത്തുടിപ്പുകളെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. യഹൂദന്മാരുടെ പാഠപുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. മോശ സങ്കീർത്തനം രചിച്ചിട്ടുണ്ട്. ദാവീദ് രാജാവ്, ശലോമോൻ, ആസാഫ്, കോരഹപുത്രന്മാർ, അങ്ങനെ വിവിധങ്ങളായ ആളുകൾ എല്ലാം സങ്കീർത്തനം എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന സങ്കീർത്തനം ശലോമോന്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം രചിക്കപ്പെടുവാൻ ഒരു പ്രത്യേക സന്ദർഭമുണ്ട് എന്ന് നാം ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കും. യഹൂദന്മാരുടെ രാജാക്കന്മാരുടെ അഭിഷേക സമയത്ത് ചേർന്ന് പാടുന്ന, പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഒരു സങ്കീർത്തനമാണ് 72 സങ്കീർത്തനം. ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ആ വ്യക്തി, ആ രാജാവ് പ്രജകളോട് എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി ഈ സങ്കീർത്തനത്തിൽ അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. തുടർന്ന് ഓർപ്പിക്കുന്നു, ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തുകളയുകയും ചെയ്യട്ടെ. ഒരു രാജാവ് തന്റെ പ്രജകളോട് എപ്രകാരമായിരിക്കണമെന്ന് വളരെ വ്യക്തമായി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭരണാധിപന്മാരും നമ്മെ നയിക്കുന്നവരുമൊക്കെ അവിടെ പ്രതിജ്ഞാസമയത്ത് ഏറ്റു ചൊല്ലേണ്ടുന്ന ഒരു സങ്കീർത്തനമായി ചിലപ്പോൾ ഇതിനെ ചിന്തിക്കാറുണ്ട്. ഇതിൽ ആറാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. ഒരു രാജാവ് തന്റെ പ്രജകൾക്ക് എങ്ങനെയായിരിക്കണം? അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും ഇറങ്ങി വരണം. ഇത് പഴയ നിയമത്തിൽ രാജാവിനെ കുറിച്ചുള്ള സങ്കല്പമാണെങ്കിൽ, പുതിയ നിയമത്തിൽ ക്രൈസ്തവനെ കുറിച്ചുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു പകുതി, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമി നനയ്ക്കുന്ന വൻമഴ പോലെയും ഇറങ്ങി വരേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആരാധനയിൽ ഒരുമിച്ച് കൂടാറുണ്ട്. കൂട്ടായ്മകളിലും ആരാധനകളിലും നാം ഒരുമിച്ച് കൂടുമ്പോഴും എത്രത്തോളം നമ്മുടെ ഹൃദയങ്ങൾ പങ്കുവെക്കുവാനും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ഭാരങ്ങളും ഷെയർ ചെയ്യുവാനും എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നുണ്ട്, അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഒരിക്കൽ ഒരു അമ്മച്ചി പറഞ്ഞത് ഓർക്കുന്നു, അച്ഛ പണ്ടൊക്കെ ദേവാലയത്തിൽ പോകുമ്പോൾ സ്വന്തം കുടുംബത്തിൽ പോകുന്ന ഒരു പ്രതീതിയാണ്. ആരാധനയിൽ നേരത്തെ ചെല്ലാറുണ്ട്. ആരാധന കഴിഞ്ഞും മക്കളോടും കൊച്ചുമക്കളോടും അയൽക്കാരോടുമൊക്കെ ഒരുപാട് നേരം സംസാരിച്ച് ഉച്ചയാകുമ്പോഴാണ് ഭവനത്തിലേക്ക് കടന്നു വരാറുള്ളത്. എന്നാൽ ഇന്ന് ദേവാലയത്തിൽ പോകുമ്പോൾ, ഇപ്പോൾ ഒക്കെ ദേവാലയത്തിൽ പോകുമ്പോൾ ശത്രുക്കളുടെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയും ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് തത്രപ്പെട്ട് കടന്നു വരണമെന്നുള്ള ചിന്തയാണ്. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഇത് എത്രയോ വാസ്തവമാണ്. ഹൃദയം തുറന്ന് സ്നേഹിപ്പാനോ ആത്മാർത്ഥതയോടെ പങ്കിടുവാനോ കഴിയാത്ത കേവലം ക്രൈസ്തവരായി ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. വേനലിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ നാട്ടിലൊക്കെ വേനലിന്റെ കാഠിന്യം ഏറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സൂര്യാതാപം മൂലം അനേകർ മരിക്കുന്നു. കേരളത്തിലെ ചൂട് വളരെ അസഹനീയമാണ്. ഈ ചൂട് സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, പുല്ലുകളെല്ലാം അരിഞ്ഞ് കിണറുകളെല്ലാം വറ്റി വരണ്ട്, പാടങ്ങളൊക്കെ വിണ്ടു വരണ്ട്, അത് വിണ്ടു കീറി ഭൂമി മുഴുവൻ ജലത്തിനായി ദാഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വേനലിനെ കുറിച്ച് നമുക്കറിയാം. ഏറെ പേരും കേരളത്തിൽ ജനിച്ചു വളർന്നവരും അതേപോലെ അതിനുശേഷമൊക്കെ ഈ ദേശത്തെത്തിയവരുമാണ്. അപ്പോൾ ചൂടിനെ കുറിച്ച്, വേനലിനെ കുറിച്ച് പ്രത്യേകം നമ്മളോട് പറയേണ്ട കാര്യമില്ല. നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് വേനലിന്റെ കാഠിന്യം. ആ സമയത്ത് അതികഠിനമായ വേനലുകൊണ്ട് പുല്ലുകളെല്ലാം കരിഞ്ഞുണങ്ങി കിണറുകളെല്ലാം വറ്റി വരണ്ട് ഭൂമി മുഴുവൻ വെള്ളത്തിനായി ദാഹിക്കുമ്പോൾ, ഈ വേനൽ സമയത്ത് ഒരു മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ട് ജീവജാലങ്ങൾക്ക്. കരിഞ്ഞുണങ്ങിയ എല്ലാ പുൽനാമ്പുകളിൽ നിന്നും പുല്ലിൽ നിന്നും എവിടെങ്കിലും ഒരു പച്ചിപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അത് തളർത്തു തുടങ്ങുകയാണ്. വറ്റിവരണ്ട ജീവിത അനുഭവങ്ങൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ജീവിത അനുഭവങ്ങൾ, നിരാശയുടെ നീർക്കയത്തിൽ വീണ ജീവിത അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചുറ്റിനും കണ്ടേക്കാം. പക്ഷെ നമ്മുടെ സാന്നിധ്യം, അതാണ് ഈ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഒരു ക്രിസ്ത്യാനി സമൂഹത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ ചിന്ത ഇതാണ് ആഗ്രഹിക്കുന്നത്. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഒരു ക്രൈസ്തവൻ സമൂഹത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഓരോ കുടുംബങ്ങളിലും ഒറ്റപ്പെട്ട തുരുത്തുകളായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ ദേശത്തെ ജീവിത സാഹചര്യം എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും പുള്ളിയൊക്കെ നമ്മൾ സന്തോഷിക്കുമെങ്കിലും ഒരുപാട് സങ്കടപ്പെടുന്ന ഒറ്റപ്പെട്ട ഹൃദയങ്ങൾ ഒരുപക്ഷെയൊക്കെ നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും കണ്ടേക്കാം. ഇന്ന് ക്യാൻസറിനേക്കാൾ മാരകമായ രോഗമാണ് മനുഷ്യന്റെ നിരാശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളേക്കാൾ ആത്മഹത്യകൾ പെരുകുന്നത്. നിരാശ വരുമ്പോൾ മനുഷ്യൻ മറ്റ് പലയിടങ്ങളിലേക്കും ചേക്കേറുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ചുറ്റിനും അരിഞ്ഞ പുൽപ്പുറം പോലെ നിരാശയുടെ അനുഭവങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ അവിടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ആത്മാർത്ഥതയോടെ അവരെ ചേർത്തു പിടിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ നമുക്ക് കഴിയണം. ഒരു പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രമുണ്ട്. നമ്മുടെ കർത്താവ് അതിയായി സ്നേഹിച്ച ഒരു കുടുംബമുണ്ട്, ലാസറിന്റെ കുടുംബം. ഈ ലാസറിന്റെ കുടുംബത്തിൽ കർത്താവ് പലപ്പോഴും ചെന്നിട്ടുണ്ട്. ഈ കുടുംബാംഗങ്ങൾ ക്രിസ്തുവുമായി വളരെ സജീവ ബന്ധത്തിലുള്ള ഒരു കുടുംബമാണ്. കർത്താവ് ഈ ലാസറിന്റെ കുടുംബത്തിന്റെ സ്നേഹം പലപ്പോഴും ആസ്വദിച്ചിട്ടുണ്ട്. മാർത്തയും മറിയയും ഒരുപാട് കർത്താവിനെ പ്രതീക്ഷിച്ചൊരു സന്ദർഭമുണ്ട്. കാരണം ഈ സഹോദരൻ ലാസർ രോഗം ബാധിച്ച് മരണക്കിടക്കയിൽ ആയപ്പോൾ കർത്താവിനെ അവർ പ്രതീക്ഷിച്ചു. കർത്താവ് അവരുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരും എന്നവർ ആഗ്രഹിച്ചു. പക്ഷെ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, കർത്താവ് ആ കുടുംബത്തിലേക്ക് കടന്നു വന്നില്ല എന്നത്. ഒരുപാട് ആഗ്രഹിക്കുമ്പോഴും കർത്താവ് സ്നേഹിച്ച കുടുംബത്തിൽ കർത്താവ് കടന്നു ചെന്നില്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിദുഃഖത്തോടെ ലാസർ മരിച്ചപ്പോൾ അതിവേദനയോടെ ദുഃഖത്തോടെ ഈ സഹോദരിമാരും സംഘവും ലാസറിനെ കബറടക്കുന്നു. എല്ലാം അറിയുന്ന ക്രിസ്തു കർത്താവ് ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ എടുക്കുന്നൊരു സമയമുണ്ട്. അത് ഒരു മനുഷ്യൻ മരിച്ചിട്ട് നാലാം ദിവസം അവന്റെ കബർ തുറന്നു നോക്കുമ്പോൾ അവൻ സ്നേഹിക്കുന്നവരും അവനെ സ്നേഹിക്കുന്നവരും എല്ലാം അവനിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സന്ദർഭം. പുഴുവരിച്ച മനുഷ്യനെ ആർക്കും ആവശ്യമില്ല. നാറ്റം വെച്ച മനുഷ്യന്റെ അടുത്തു നിന്ന് മനുഷ്യൻ മൂക്കുപൊട്ടി ഓടിപ്പോകുന്ന സന്ദർഭത്തിലാണ് പുഴുവരിച്ച ലാസറിനെ കർത്താവ് സ്നേഹിക്കുന്നത്. നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്നത്, ഈ പുഴുവരിച്ച അവസ്ഥയിൽ ജീവിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പുറമെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ വളരെ സങ്കടത്തോടെയൊക്കെ ജീവിക്കുന്നവർ കണ്ടേക്കാം. പക്ഷേ ദൈവമുമ്പിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. കർത്താവ് പുഴുവരിച്ച ലാസറിനെയാണ് അധികമായി സ്നേഹിക്കുന്നത്. എല്ലാം അറിയുന്ന തമ്പുരാൻ ഈ ലാസറിന്റെ അടുത്ത് വന്ന് അവനെ സ്നേഹിക്കുകയും അവനെ ജീവനുള്ള ദേഹിയാക്കി തീർക്കുകയും ചെയ്യുന്നത് നാം കാണുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പുറമെ നോക്കുമ്പോൾ ദുഃഖങ്ങളൊന്നുമില്ല, പ്രതിസന്ധികളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആരോടും പറയാനൊക്കാത്ത ദുഃഖവുമായി പ്രതിസന്ധികളായി ജീവിക്കുന്നവർ നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും കണ്ടേക്കാം. അവരെ രണ്ടു കൈയും നീട്ടി ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ, പലപ്പോഴും പലരും നമ്മുടെ ദുഃഖങ്ങൾ പങ്കിടുവാൻ പലപ്പോഴും വൈമനസ്യം കാട്ടാറുണ്ട്. ഭയമാണ് മനുഷ്യർക്ക് മറ്റുള്ളവരോടൊക്കെ ഇത് പറയുക. അങ്ങനെയൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോഴും മനസ്സുകൾ ഏറെ അകലപ്പെട്ട് കഴിയുന്ന ജീവിത സാഹചര്യത്തിലാണ് നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ. അതുകൊണ്ട് നമുക്ക് ചുറ്റിനും നമ്മുടെ ഇടയിൽ ഇപ്രകാരം വേദനിക്കുന്ന ഹൃദയങ്ങളുമായി ജീവിക്കുന്നവരുടെ അടുത്തേക്ക് ഇടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയണം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൃദ്ധ സദനങ്ങൾ, മാതാപിതാക്കളെ ആർക്കും വേണ്ടാത്ത അവസ്ഥ. ഊണുറക്കവുമില്ലാതെ ചോര നീരാക്കി മക്കളെ വളർത്തി ഒരു നിലയിൽ എത്തിച്ചിട്ട് മനുഷ്യൻ സ്വാർത്ഥതയോടെ ജീവിച്ച് മാതാപിതാക്കളെ വെടിയുന്ന ജീവിത സാഹചര്യങ്ങൾ, ആരോടും പറയാനൊക്കാത്ത ദുഃഖവുമായി ജീവിക്കുന്ന മനുഷ്യൻ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കൊണ്ട് അല്ലെ മറ്റു ചില പ്രയാസങ്ങൾ കൊണ്ട്, പ്രതിസന്ധികൾ കൊണ്ട്, ശാരീരിക നൊമ്പരങ്ങൾ കൊണ്ട് ഒക്കെ വേദനിക്കുന്നവരും നൊമ്പരപ്പെടുന്നവരും നമ്മുടെ ചുറ്റിനും ധാരാളം ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നവരുടെ ഹൃദയഭാരങ്ങൾ പോലും നമുക്കറിയാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്ന് നാം ഒരുമിച്ചായിരിക്കുമ്പോഴും തൊട്ടടുത്ത് ചേർന്നിരിക്കുന്നവന്റെ ഹൃദയ നൊമ്പരങ്ങളെ കാണുവാനോ മനസ്സിലാക്കുവാനോ മറന്നുപോയവരാകാം നാം ഓരോരുത്തരും. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിന്റെ ഈ വരി നമ്മെ ഓർപ്പിക്കുന്നത്, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഇറങ്ങിച്ചെല്ലണം. ഒരു മഴയുണ്ടാകുമ്പോൾ ആ ഭൂമി എത്ര ആശ്വസിക്കുകയാണ്, ജീവജാലങ്ങൾ എത്ര ആശ്വസിക്കുകയാണ്. അവർക്ക് കുളിർമയേകി, അവർക്ക് തണുപ്പേകി, അവരെ സ്വന്തനപ്പെടുത്തുന്ന ആ മഴ പോലെ, ആശ്വസിപ്പിക്കുന്ന മഴ പോലെ, അതിലുപരി ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ ഒരു ക്രൈസ്തവൻ ദൈവനിയോഗത്തോടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയണം എന്ന് ഈ സങ്കീർത്തന ഭാഗം നമ്മെ പഠിപ്പിക്കും. മറ്റൊന്ന്, ഇത് നമ്മെ തന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്. ജീവിതത്തിൽ നൊമ്പരങ്ങളോടും ദുഃഖങ്ങളോടും കൂടി ജീവിക്കാത്ത മനുഷ്യരാരുമില്ല. നാം ഏറെ സ്നേഹിക്കുന്നവർ, നാം ഏറെ കരുതുന്നവർ നമ്മെ തള്ളിപ്പറയുമ്പോൾ, നമ്മുടെ ജീവിത നൊമ്പരങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കും എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ നമ്മെ കുറ്റപ്പെടുത്തുകയും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ ഇട്ടിട്ടു പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മളേറെ വേദനിച്ചിട്ടുണ്ട്. പല വേദനകളും നൊമ്പരങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം. ക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്നിരിക്കുന്ന നാം നമ്മുടെ ജീവിത നൊമ്പരങ്ങളെ വികസനത്തിൽ ആത്മാർത്ഥതയോടെ സമർപ്പിക്കണം. ഞാൻ ഒരു കഥ പറയാം. ഈ കഥ പണ്ട് ഒരു കടൽ തീരത്ത് ഞണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. ഈ ഞണ്ട് ചിത്രങ്ങൾ വരച്ചുകൊണ്ട്, മനോഹരമായ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിരമാല അതിശക്തമായി അടിച്ച് ഈ ഞണ്ട് വരച്ച അതിമനോഹരമായ ചിത്രങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞു. ഞണ്ടിന് ഭയങ്കരമായ ദേഷ്യമായി. അങ്ങനെയാണല്ലോ, നാം അതിയായി സ്നേഹിക്കുന്നതൊക്കെ നഷ്ടപ്പെടുത്തുന്നവർ, അവരെ അവരോടുള്ള വിദ്വേഷവും വിരോധവും നമുക്ക് മറക്കാനാകില്ല. പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടും. അതുകൊണ്ട് ഈ ഞണ്ടും ഈ തിരമാലയോട് അതിശക്തമായി ദേഷ്യപ്പെട്ടു. ഞണ്ട് തിരമാലയോട് ചോദിക്കുകയാണ്, ഹേ തിരമാല, ഈ കടൽക്കരയുടെ കാവൽക്കാരൻ, ഈ കടൽക്കരയുടെ അധികാരി നീയോ ഞാനോ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് വരച്ച ഈ മനോഹരമായ ചിത്രം നീ എന്തിനാണ് വായിച്ചു കളഞ്ഞത്? തിരമാല ഈ ഞണ്ടിനോട് പറയുകയാണ്, ഞണ്ടേ നീ ക്ഷമിക്കണം, ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നു. ഒരുപാട് പേർ, ഒരുപാട് ഞണ്ടുകൾ ഇങ്ങനെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് ഈ ചിത്രങ്ങൾ ലക്ഷ്യമാക്കി അങ്ങകലെ നിന്ന് നിന്റെ മണം പിടിച്ച് നിന്റെ പൊത്തിൽ ഓടി വന്ന് നിന്റെ പൊത്തുകളിൽ നിന്ന് നിന്നെ പിടിച്ച് ഇഞ്ചിഞ്ചായി വലിച്ചു കീറുന്ന കാവൽ നായ്ക്കൾ അല്ലെ ചാവാലിപ്പട്ടികൾ, ഈ ചാവാലിപ്പട്ടികളെ ഞാൻ കാണുന്നു. നീ വരച്ച മനോഹരമായ ചിത്രങ്ങൾ ലാക്കാക്കി അവർ കടന്നു വരുന്നുണ്ട്. നിന്നെയും ചിന്തിക്കളയുവാൻ, പിടിച്ച് ഇല്ലാതാക്കുവാൻ. അതുകൊണ്ട് ഞാൻ നിന്നെ അധികം സ്നേഹിക്കുന്നു. ചാവാലിപ്പട്ടികളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്
ദൈവരക്ഷ ചിത്രങ്ങൾ ഞാൻ മായ്ച്ചു കളഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ ഈ ഞണ്ട് പെട്ടെന്ന് അതിയായി കരഞ്ഞ് തിരുമാലയോട് ക്ഷമ ചോദിക്കുകയാണ്. ഹേ തിരുമാലെ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടി ഏറെ അധ്വാനിച്ച് സഹോദരങ്ങളെയൊക്കെ ഒരു നിലയിലാക്കി അവസാനം വിവാഹം പോലും മറന്ന് ജീവിച്ച ചില മൂത്ത സഹോദരങ്ങളെ കറിവേപ്പില പോലെ മറ്റ് സഹോദരങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. കുടുംബത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും താഴെയുള്ള സഹോദരങ്ങളാ സഹോദരൻ മൂത്ത സഹോദരന്റെ അല്ലെ അവരുടെ വേദനകളോ അവരുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കണക്കാക്കാതെ അവർ നല്ലൊരു നിലയിലെത്തിയപ്പോൾ അവരെയൊക്കെ ഉപേക്ഷിച്ച മൂത്ത സഹോദരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചില ജീവിത സാഹചര്യങ്ങൾ കണ്ടേക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളിൽ തന്നെ നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും നമ്മുടെ അധ്വാനത്തെ ഗണിക്കാതെ മനസ്സിലാക്കാതെ ഒറ്റപ്പെടുത്തുന്നവരും നൊമ്പരപ്പെടുത്തുന്നവരും കണ്ടേക്കാം. എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടുന്ന ചില സഹോദരങ്ങളെ വഴിയാത്രയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ വേദനകളും നൊമ്പരങ്ങളും പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടും കുടുംബത്തിൽ നിന്നൊന്നും കിട്ടാതെ താഴെയുള്ള സഹോദരങ്ങൾ ഇറക്കിവിട്ട വേദനയോട് ജീവിക്കുന്ന ചില പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർ പറയുന്നതും ഇങ്ങനെയാണ്, എനിക്ക് ലഭിക്കേണ്ടുന്ന എന്റെ പിതൃസ്വത്ത് അല്ലേ എന്റെ കുടുംബസ്വത്ത് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്, സഹോദരങ്ങളെ ശപിക്കേണ്ടുന്ന അനുഭവങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ സ്നേഹിച്ചത് എനിക്ക് ലഭിക്കാതെ വന്നപ്പോൾ അത് അതിന് കാരണക്കാരായ പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ ഹൃദയത്തിൽ അവിടെ നാശം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് ബോധ്യമായി, മനസ്സിലായി, എല്ലാം നല്ലതിനായിരുന്നു, എല്ലാം ദൈവ നിയോഗമായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പലതുമില്ലേ? നാം ഏറെ സ്നേഹിച്ചത് നഷ്ടപ്പെട്ടപ്പോൾ, നമുക്ക് പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരായവരെയൊക്കെ അവരുടെ നാശം ആഗ്രഹിച്ച് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ വേദനയോടെ അവിടം വിട്ട് നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് നമുക്ക് ബോധ്യമായി ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. നമുക്കും ജീവിക്കുവാൻ ഒരിടം കിട്ടിയപ്പോൾ, അല്ലെ നമുക്കും മറ്റുള്ളവരെക്കാൾ ഭൗതികമായും ആത്മീയമായും വളർച്ച ലഭിച്ചപ്പോൾ, എന്നെക്കുറിച്ചുള്ള അല്ലെ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ആ മർമ്മം തിരിച്ചറിയുവാൻ നമുക്കിന്ന് കഴിയുമോ? ഈ വരികൾ അത് തന്നെയാണ്. ജീവിതത്തിലെ ഏറെ നൊമ്പരങ്ങളിൽ, ദുഃഖങ്ങളിൽ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഇരുന്ന് ആശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഭാരങ്ങളെ, നൊമ്പരങ്ങളെ ദൈവമുമ്പാകെ ഇറക്കി വെക്കുവാൻ നമുക്ക് കഴിയണം. ആരോടും പങ്കിടാനൊക്കാത്ത പല നൊമ്പരങ്ങളും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് കണ്ടേക്കാം. പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം, ശാരീരിക രോഗങ്ങളുടെ അനുഭവങ്ങൾ കണ്ടേക്കാം. കുടുംബത്തിൽ പ്രിയപ്പെട്ടവരൊക്കെ അവരവരുടേതായ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കുടുംബത്തിൽ അവഗണിക്കപ്പെടുകയാണോ ഒറ്റപ്പെടുകയാണോ എന്നുള്ള ചിന്തയോടെ ഒരു കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷെ ഓർക്കുക, ദൈവം നമ്മോടുകൂടിയുണ്ട്, ദൈവം നമ്മെ കരുതുന്നുണ്ട്, ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. ഇത്രത്തോളം നടത്തിയ ദൈവകൃപയിൽ നമുക്ക് സ്വയം സമാധാനിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ മാത്രം നമുക്ക് അഭയപ്പെടാം. ചേർന്ന് നിൽക്കുന്നവർ പോലും ഒറ്റപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ കണ്ടേക്കാം. അങ്ങനെയുണ്ട്, ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചേർന്ന് നിൽക്കേണ്ടുന്നവർ, കൂടെ നിൽക്കേണ്ടുന്നവർ ഒറ്റപ്പെടുത്തുകയും നമ്മെ ഒറ്റയ്ക്ക് വിട്ടിട്ട് സങ്കടപ്പെടുത്തിയിട്ടുള്ള നിമിഷങ്ങളെയൊക്കെ ഓർത്ത് അവരോടുള്ള വിരോധങ്ങളൊക്കെ നമുക്ക് മാറ്റാം, ക്ഷമിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ഞണ്ട് ക്ഷണിച്ചതുപോലെ ജീവിതത്തിൽ വന്നതൊക്കെ നന്മയ്ക്കായി കാണാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള നൊമ്പരങ്ങളൊക്കെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയണം. ചില സമയത്തൊക്കെ ഓർത്തിട്ടുണ്ട്, കഠിനമായ രോഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ജീവിതം അവസാനിച്ചു എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര അത്ഭുതകരമായി ആ രോഗശൈലിയിലൂടെ ദൈവം നമ്മെ നടത്തിയിട്ടുണ്ട്, എത്ര അത്ഭുതകരമായി ദൈവം നമ്മളെ അതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കൈപിടിച്ച് നമ്മെ താങ്ങി നടത്തിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവർ മുൻപോട്ട് ഓടിപ്പോകുമ്പോൾ, മോശയുടെ നേതൃത്വത്തിൽ ഓടിപ്പോകുമ്പോൾ മുമ്പിൽ ചെങ്കടലാണ്. പിമ്പിലേക്ക് തിരിഞ്ഞു പോകാമെന്ന് നോക്കുമ്പോൾ പിമ്പിൽ നിന്ന് ശക്തമായ ശത്രുസൈന്യം ആക്രോശിച്ചു വരികയാണ് ഇല്ലാതാക്കുവാൻ. പക്ഷേ ദൈവം എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഇടപെടുന്നത്. ഒരു വടി കൊണ്ട് കടലിനെ രണ്ടായി വിഭജിച്ച് ഇസ്രായേൽ മക്കളെ ആ ഉണങ്ങിയ മരുഭൂമിയിലൂടെ കടലിന്റെ നടുവിലൂടെ, മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്, ആ ഉണങ്ങിയ നിലത്തൂടെ ദൈവം അവരെ ഇക്കരെ കൊണ്ടുവരികയാണ്. അതേ ദൈവം തന്നെ ഈ മിസ്രയും സൈന്യത്തെ മുഴുവൻ ഫറവോനെയും കൂട്ടരെയും ഈ കടലിൽ ഇല്ലാതാക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നാണ് കനാൻ നാട്ടിലെത്തുന്നത്. തീർച്ചയായും അവർ പിമ്പിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന്, അല്ലെ തങ്ങളെ കൊണ്ട് അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് ജീവിച്ച് അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളിലൊക്കെ ദൈവം ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതേപോലെ നമുക്കും ചിന്തിക്കാൻ കഴിയില്ലേ, എത്രയോ രോഗങ്ങൾ, എത്രയോ നൊമ്പരങ്ങൾ, പ്രതിസന്ധികൾ, അവിടെയൊക്കെ ദൈവം നമ്മെ നടത്തിയ ദൈവ കരുതലിനെ തിരിച്ചറിയാം. അപ്പൊ ഇനിയും നമുക്ക് രോഗങ്ങളോ നൊമ്പരങ്ങളോ ദുഃഖങ്ങളോ ഒറ്റപ്പെടലുകളോ ഒക്കെ കടന്നു വരുമ്പോൾ, ഞാൻ പ്രിയപ്പെട്ടവരിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം, നാം കടന്നു പറയേണ്ടത് ഈ കർത്താവിന്റെ ക്രൂശിൻ ചുവട്ടിലാണ്. ആ ക്രൂശിൻ ചുവട്ടിൽ ഇരുന്ന് ധൈര്യപ്പെടുവാൻ നമുക്ക് കഴിയണം. അതിന്റെ ദൈവം എന്നോടുകൂടിയുണ്ട്, ഇത്രത്തോളം അവൻ എന്നെ നടത്തി. അതുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്ക് കഴിയണം. ആരുടെയെങ്കിലും ഹൃദയത്തിൽ നിരാശയുടെ അല്പമെങ്കിലും അല്പമെങ്കിലും നിരാശ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇവിടെ അത് ഉപേക്ഷിപ്പാൻ കഴിയണം. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലങ്ങളിൽ നമ്മളൊക്കെ കുമ്പസാരിക്കുന്നവരാണ്. അത് പ്രധാനമായി ഏറ്റുപറയേണ്ടുന്നൊരു പാപമാണ് നിരാശ. പലരും പലപ്പോഴും മറന്നുപോകുന്നൊരു പാപമാണ് നിരാശ. നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ ഇടയാകട്ടെ. നമ്മളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ദൈവനിയോഗത്തോടെ ജീവിപ്പാൻ നമുക്ക് കഴിയുമോ? നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഓരോ ഇടങ്ങളിൽ ഈ ജീവിതത്തിനൊരു നിയോഗമുണ്ട്. ആ ജീവിത നിയോഗം എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഒന്നാമത് പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ ഇടങ്ങളിൽ നൊമ്പരപ്പെടുന്ന ദുഃഖിക്കുന്ന ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഭൂമി നനയ്ക്കുന്ന വൻമഴ പോലെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതുപോലെ രണ്ടാമതായി പറയാൻ ആഗ്രഹിച്ചത്, സമയത്തെ ധൈര്യപ്പെടുത്തുന്ന ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലും ദുഃഖങ്ങളിലും നാം സങ്കടപ്പെടുമ്പോൾ തകർന്നു പോകാതെ ദൈവകൃപയിൽ മാത്രം ആശ്രയിക്കണം, ശരണപ്പെടണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നൊമ്പരപ്പെട്ട് വേദനിച്ച നിമിഷങ്ങളിലൊക്കെ ദൈവം നമ്മെ നടത്തിയിട്ടുണ്ട്. തുടർന്നും ദൈവകൃപയിൽ നമുക്ക് മാത്രം ജീവിക്കാം. എത്രയോ കിലോമീറ്ററുകളൊക്കെ നമ്മൾ അകന്നിരിക്കുമ്പോഴും ഈ ഐക്യത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ക്രിസ്തുവിൽ ധ്യാനിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, നോമ്പ് നോക്കുവാനും അതുപോലെ നോമ്പ് നോൽക്കുവാനും അതുപോലെ ഉപവാസത്തോടെ ദൈവസംഘം ഒരുമിച്ചിരിക്കാനും ലഭിക്കുന്ന, പരസ്പരം പ്രാർത്ഥിക്കാനും ഒക്കെ ലഭിക്കുന്ന ഈ അവസരങ്ങൾ നമുക്ക് തുടർന്നും പ്രയോജനപ്പെടുത്താം. ദുഃഖിക്കുന്ന ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്രകാരം ഒരു അവസരം തന്ന പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, മറ്റ് പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഒരു നിമിഷം കൂടി തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ സങ്കടത്തോടും നൊമ്പരത്തോടും കൂടിയൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളുടെ നിയോഗത്തെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഈ പകൽ കാലമിടയാകണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ സങ്കടത്തോടും ഭാരത്തോടും കൂടിയൊക്കെ ജീവിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്കും നിരാശയുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവാത്മാവേ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം നൽകണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും നൽകണം. ഞങ്ങളുടെ തലമുറകൾ ഈ ദേശത്തൊരു അനുഗ്രഹമായി തീരണമേ. ഞങ്ങളും ഞങ്ങൾ വാങ്ങി വന്നവരും എന്നാളും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ.
നിരണം ഭദ്രാസനത്തിലെ അംഗവും നിരണം വല്യപള്ളി ഇടവക അംഗവും പാവുക്കര സ്വദേശി സഭയിലെ സഞ്ചാര സുവിശേഷത്തിൽ അഭിനന്ദനായ എസ് എസ് ശരീരനായ ഡോക്ടർ ഗി വർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനിയോടൊപ്പം ഏറെക്കാലം സ്നേഹസന്ദേശം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുമായ പ്രിയപ്പെട്ട സി സി കുര്യാക്കോസ് അച്ഛൻ അമേരിക്കയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നപ്പോൾ രാജേഷത്തിന് ഓർമ്മപ്പെടുത്തിയതുപോലെ പെട്ടെന്നുള്ള ഒരു ക്ഷണം സ്വീകരിച്ച് ഒരു സങ്കീർത്തനം വളരെ ഭംഗിയായി നോമ്പുകാലത്തിലെ ചിന്തയ്ക്കായി ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ചു. അച്ഛന്റെ ഭാഷാശുദ്ധിയും വാക്കുകളിലെ വ്യക്തതയും സ്വരത്തിന്റെ മാധുര്യവുമൊക്കെ നമുക്ക് ഈ ഹ്രസ്വമായ ഒരു പ്രഭാഷണത്തിലൂടെ കേൾക്കുവാനിടയായി. ഞങ്ങൾക്കൊക്കെ അച്ഛനെ വ്യക്തിപരമായി പരിചയമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏറെ സന്തോഷിക്കുന്നത് സ്നേഹ സന്ദേശത്തിലൂടെ അനേക രാജ്യങ്ങളിൽ സംഘമായി കടന്നു ചെന്ന് മനുഷ്യ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ അവർക്ക് അനുതാപത്തിന്റെ ചിന്തകൾ കൊടുക്കുവാനൊക്കെ പ്രിയപ്പെട്ട അച്ഛനെ പലപ്പോഴും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് 72-ാം സങ്കീർത്തനം. സങ്കീർത്തനത്തെ 5 പുസ്തകങ്ങളായി നമ്മൾ വേർതിരിച്ചു എന്ന് ചെറുപ്പം മുതലേ മനസ്സിലാക്കുന്നു. 2-ാം പുസ്തകം അവസാനിക്കുന്നത് 72-ാം സങ്കീർത്തനത്തോടുകൂടിയാണ്. അച്ഛൻ ഓർമ്മിപ്പിച്ചു ശലോമോന്റെ ഒരു സങ്കീർത്തനം. ഈ പുസ്തകത്തെ കുറിച്ച് അച്ഛൻ ഒരു വ്യക്തമായ വ്യാഖ്യാനം, ഒരു ക്രൈസ്തവന്റെ ഹൃദയം എപ്രകാരമായിരിക്കണം, ഒരു ക്രൈസ്തവൻ മറ്റുള്ളവനോട് സംസർഗം ചെയ്യേണ്ടുന്നത്, ആശയവിനിമയം നടത്തേണ്ടുന്നത്, അവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കണം, അത് നമ്മളെ ബോധ്യപ്പെടുത്തുവാനാണ് പ്രിയപ്പെട്ട അച്ഛൻ 72-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം എടുക്കുകയും അതിനോട് അനുഗ്രഹിക്കപ്പെട്ട വ്യാഖ്യാനവും വിശദീകരണവും നടത്തി നമ്മളെ സന്തോഷിപ്പിച്ചതും. പിതാക്കന്മാർ ഈ സങ്കീർത്തനത്തെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രേയർ ബൈ സോളമൻ. ശലോമോന്റെ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് എ പ്രോഫസി അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ഇനി വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി നോക്കി പാർക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിലൂടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലം നമുക്കുണ്ടെന്നും അതിൽ വിശ്വസിക്കണമെന്നും അന്ന് നമുക്ക് ലഭിക്കാനുള്ള വാഗ്ദാനങ്ങളെ ശലോമോൻ കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രവചനം. അതോടൊപ്പം തന്നെ 3-ാമത് പിതാക്കന്മാർ ഇതിന് കൊടുത്ത വ്യാഖ്യാനം, ഇറ്റ് ഇസ് ആൻ എക്സ്പെക്ടേഷൻ അബൌട്ട് ക്രൈസ്റ്റ് പ്രോമിസ്ഡ് ലൈഫ്. ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു നിത്യജീവനുണ്ട്. ഇതൊക്കെ ചേർത്ത് പറഞ്ഞാൽ ഈ മുഴുവൻ വാക്യങ്ങൾ 20 വാക്യങ്ങളിലൂടെ ശലോമോൻ പ്രഖ്യാപിച്ചത് ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, ശലോമോന്റെ ഭാവനാ ചിന്തയിലൂടെ പ്രാർത്ഥനാ നിമിഷത്തിലൂടെ ശലോമോൻ അത് പരിചയപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഈ വാക്യം ഉപയോഗിച്ചത്. എന്നാൽ ഇന്ന് സി സി കുര്യാക്കോസ് അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഈ ദൈവ സ്വഭാവം പ്രാപിക്കുക എന്നുള്ളതല്ലേ ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മളത് പലപ്പോഴും വിസ്മരിച്ചു പോകുന്നത് കൊണ്ടാണ് സമ്പത്തിനെ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും ഒക്കെ നമ്മൾ അറിയാതെ കൂടുതൽ നമ്മുടെ സമയവും സന്ദർഭവും ചെലവാക്കുന്നത്. ഈ ദൈവ സ്വഭാവം എന്താണെന്ന് ശലോമോൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ആ സ്വഭാവം ആകുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ക്രൈസ്തവനും അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും ആയിത്തീരട്ടെ. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ, ഇശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ദൈവം നമുക്ക് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നുവെങ്കിൽ ആ സ്വഭാവം ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ക്രൈസ്തവനും അവരനോടുള്ള സംവേദനത്തിലും സംസർഗത്തിലും അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന കനിവിന്റെ മഴയായിത്തീരുവാൻ ഇടയാക്കട്ടെ എന്നുള്ള പ്രത്യേകമായ ചിന്ത. പകുതി നോമ്പിലേക്ക് നമ്മൾ വരുന്ന ആഴ്ചയിൽ പ്രവേശിക്കും. ഒരു കനിവിന്റെ പാത്രമായി, ഒരു കനിവിന്റെ പര്യായമായി നമുക്കൊക്കെ തീരുവാൻ പ്രിയപ്പെട്ട അച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശം ഇടയാക്കി എന്ന് ഞങ്ങളൊക്കെ കരുതുന്നു. കേട്ടതായ എല്ലാ പ്രിയ വിശ്വാസികൾക്കും അവരുടെ വ്യക്തി ജീവിതത്തിനും കുടുംബജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും ഇത് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്റെ അമേരിക്കൻ സന്ദർശനം ധാരാളം ഇടവകകൾക്കും വ്യക്തികൾക്കും നന്മയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട പേരുകൾ ഈ സമയത്ത് ഓർപ്പിക്കുന്നത് ജെറിജോ ജേക്കബ്. ജെറിജോ ജേക്കബിന്റെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു സ്മിത ദാരത്തിലുള്ള ഒരു സ്മിത ദൈവസന്നിധിയിൽ ഓർക്കാം. സ്മിത 33 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. പെട്ടെന്ന് ഒരു ലോക്ക് പോലെ വന്ന് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആയിരിക്കുകയാണ് വെന്റിലേറ്ററിൽ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പ്രകടന സ്ഥിര ദോഷം പ്രാപിച്ച ഒരാളായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ കുര്യൻ ഉമ്മൻ, ഞാൻ സാറാമ കുര്യൻ, എലിസബത്ത് ജോൺ, അതുപോലെ തന്നെ സോഫിയ, സാലി, ടിനോ, ഷാലിനി ജോൺ, അച്ചാമ മാത്യു, ജിൻസി, ജോസമ്മ വർഗീസ്, സോജൻ, ജോസക്കറിയ, സ്റ്റീവൻ, നഥാനിയൻ, ഓമന, ജോബി, ആൻഡ്രൂ ഹെസൻ, ഇവരെല്ലാവരും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അർച്ചിടും. പേരുകളും ഇത്ര ആളുകളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും ദൈവം തമ്പുരാൻ ഞങ്ങളിലേക്ക് സമൃദ്ധമായി ഇറങ്ങി വരുന്ന ഈ നോമ്പുകാലത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ഞങ്ങൾക്കും ഒരു കനിവിന്റെ മഴയായി തീരുവാൻ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും സ്വന്തം ജീവിതത്തിലും കനിവിന്റെ പര്യായമായി മാറുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ച ദൈവമേ, വചനം സംസാരിച്ച അഭിഷിക്തനെയും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നന്മ സ്വരൂപനായ ദൈവമേ, ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളിലൂടെ നിരന്തരമായി നന്മയിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്നും കരിവിന്റെ ഉദാഹരണങ്ങളായി ഞങ്ങളെ തീർക്കണമേ എന്നും ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. എങ്കിലും ഈ ലോകത്തെ ജീവിതത്തിന്റെ തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും ഈ ദൈവചിന്തകൾ ഞങ്ങളിൽ അസ്തമിക്കാറുണ്ട്. ഇന്ന് വീണ്ടും ഞങ്ങൾക്ക് അതിന്റെ ഒരു പുതിയ ഉദയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്കുരിപ്പിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഈ വലിയ സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവിലൂടെ അനേക ഹൃദയങ്ങൾ കനിവിന്റെ മുഖാന്തരങ്ങളായി തീരുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അനേകർക്ക് ഈ പ്രാർത്ഥനയുടെ സാക്ഷ്യം രോഗശമനത്തിനും ദൈവകൃപയുടെ അനുഭവങ്ങൾക്കും മുഖാന്തരമായതുപോലെ ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന രോഗികളായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇവിടെ പ്രസ്താവിക്കപ്പെട്ട രോഗികൾ ദൈവസന്നിധിയിൽ കർത്താവെ അങ്ങയുടെ കനിവിന് വേണ്ടിയും കൃപയ്ക്കു വേണ്ടിയും അരിഞ്ഞ പുൽപ്പുറത്ത് മഴ പ്രതീക്ഷിക്കുന്നത് പോലെ ഭൂമി വരണ്ടു കിടക്കുമ്പോൾ ഒരു നനവ് പ്രതീക്ഷിക്കുന്ന ഭൂമിയെപ്പോലെ കരഞ്ഞും വിലപിച്ചും കണ്ണുനീർ പൊഴിച്ചും ദൈവസന്നിധിയിൽ രോഗികളും അവരുടെ ഭവനാംഗങ്ങളും വിലപിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവം തമ്പുരാൻ അവരോട് കനിവ് കാണിക്കുവാൻ ഞങ്ങൾ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. കർത്താവെ, നിനക്ക് വേണ്ടി ജീവിക്കുവാനും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിതങ്ങളായി മാറുവാനും കർത്താവ് അവരെ വീണ്ടും എഴുന്നേൽപ്പിക്കണമേ. തളർവാദ രോഗിയോട് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള അതിശയകരമായ വർത്തമാനം ആ നാടൊരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിൽ കർത്താവ് പറഞ്ഞുവെങ്കിൽ കിടക്കയെടുത്ത് നടക്കുവാൻ തക്കവണ്ണം ആ ദാസിനിടയായതുപോലെ ഞങ്ങൾ സമർപ്പിക്കുന്ന രോഗികളിൽ അങ്ങയുടെ കാരുണ്യവും സ്പർശനവും അങ്ങയുടെ സ്വർഗീയമായ സാന്ത്വന വാക്കുകളും ലഭ്യമാക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഭവനങ്ങൾക്കും വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിന് അനുഗ്രഹീതമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതാക്കി തീർക്കുവാൻ ഈ പ്രാർത്ഥനയുടെ കവചം അവർക്ക് സഹായകരമായി തീരണമേ. ഞങ്ങളുടെ സഭയെയും പിതാക്കന്മാരെയും വൈദികരെയും ചെമ്മാശന്മാരെയും ഇടവകകളെയും ബലിപീഠത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്ന ദൈവമക്കളെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറയ്ക്കണമേ. യാത്രയിലായിരിക്കുന്നവരെ കരുതണമേ. യുദ്ധത്തിന്റെ ഭീതി മൂലം ആയിരിക്കുന്നവർക്ക് ദൈവം തമ്പുരാന്റെ കൃപ കൊടുക്കണമേ. കർത്താവെ, പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ വിളിച്ച് ജീവിക്കുവാനും ദൈവത്തെ അറിയുന്ന ബുദ്ധിമാന്മാരായി തീരുവാനും ലോകത്തിന്റെ ബുദ്ധിമാന്മാരെക്കാൾ ഉപരി അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവരും മുതിർന്നവരെ ബഹുമാനിക്കുന്നവരും സഭയുടെ വിശ്വാസം വളരെ താല്പര്യത്തോട് പഠിക്കുന്നവരുമായി തീരുവാൻ തക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പ്രത്യേകിച്ച് നോമ്പുകാലത്തിന്റെ തുടർന്നുള്ള നിമിഷങ്ങൾ എല്ലാവർക്കും കുടുംബമായി ഇടവകയായി നോമ്പ് അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. നേതൃത്വം നൽകിയ വൈദികരെയും ക്രമീകരണങ്ങൾ ചെയ്തവരെയും ഞങ്ങൾക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകുന്നവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വരുന്ന ആഴ്ചയിലും ഞങ്ങൾക്ക് ഇപ്രകാരം കണ്ടുമുട്ടുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യവും ആരോഗ്യവും ആയുസ്സും സാവകാശവും നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ദേവജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സമഹാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടത്തോടും നാം ഇന്നോർത്ത് പ്രാർത്ഥിച്ചവരുടെ ആവശ്യങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ഉണ്ടായിരിക്കുമാറാകണമേ. അന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അന്യമാർന്ന ഒരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയ സി സി കുര്യാഘോഷങ്ങളുടെ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛന് പോകുന്ന സമയം വരെയും പലപ്പോഴുമൊക്കെ ബുധനാഴ്ചയിൽ അച്ഛന്റെ വാക്കുകൾ കേൾക്കാം എന്ന് പ്രത്യേകമായിട്ട് പ്രത്യാശിക്കുകയും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മന്റെ നന്ദിയും സ്നേഹവും അനുഗ്രഹങ്ങളും അച്ഛൻ അറിയിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച വന്നിയ മാമനച്ചൻ, പ്രിയ ഇസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ പേരോർത്തവർക്കൊക്കെ ആശ്വാസ സൗഖ്യം ലഭിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും വചന പെരുന്നാളിന്റെ ആശംസകളും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.